ثم أقررتم وأنتم تشهدون ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم من ديارهم تظاهرون عليهم بالإثم والعدوان وإن يأتوكم أسارى تفادوهم وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم. بسم الله الرحمن الرحيم، الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഖുർആൻ സമ്പൂർണമായി കുറഞ്ഞ കാലം കൊണ്ട് പഠിക്കാനുള്ള പദ്ധതി പുരോഗമിക്കുകയാണ്. അൽഹംദുലില്ലാ, പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുടെ അർത്ഥവും ആശയവും വ്യാഖ്യാനവും മനസ്സിലാക്കുന്ന ഒരു തലമുറയായി നമ്മൾ മാറുന്നത് നമ്മുടെ തലമുറകളിലേക്ക് പകരുകയും ഇതിൻ്റെ വെളിച്ചത്തിൽ അവർ വളരുകയും ചെയ്താൽ നമ്മുടെ ഭാവി ശോഭനമാകാനാണ് സാധ്യത. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബനീസ്രായേൽ സമൂഹത്തെക്കുറിച്ച് പൊതുവിലും മദീനയിലും പരിസരത്തുമുണ്ടായിരുന്ന ജൂതന്മാരുടെ നിലപാടിനെ കുറിച്ച് പ്രത്യേകിച്ചും ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എന്തായാലും സ്വർഗത്തിലാണ് എന്ന അവരുടെ വളരെ അടിസ്ഥാനരഹിതമായ നിലപാടിനെ അള്ളാഹു തആല തിരുത്തി, തിന്മ വലയം ചെയ്തവൻ അവൻ നരകത്തിൽ തന്നെ പോകും, ഈമാനും അമലു സാലിയാത്തുമുള്ളവനാണ് സ്വർഗത്തിൽ. ഇനി പിന്നെ പറഞ്ഞത് ബനീസ്രായേലുമായി ചെയ്തിട്ടുള്ള കരാറിനെ സംബന്ധിച്ചാണ്. ആദ്യം അവരോട് അള്ളാഹു ചോദിച്ചത് അങ്ങനെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കും, എന്തായാലും സ്വർഗത്തിലായിരിക്കും നിങ്ങൾ എന്നതിന് അള്ളാഹു വല്ല ഉത്തരവും തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരും എന്നാണല്ലോ കഴിഞ്ഞ പേജിൽ നമ്മൾ പഠിച്ച ഭാഗത്തുള്ളത്. അതിനുശേഷം യഥാർത്ഥത്തിലുള്ള കരാർ എന്താണ് എന്ന് വിവരിക്കുകയാണ് അള്ളാഹു തആല. അതിലാണ് കഴിഞ്ഞ 83-ാമത്തെ ആയത്തിൽ മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കൽ മുതൽക്കിങ്ങോട്ടുള്ള കാര്യങ്ങള് എല്ലാം പറഞ്ഞത്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത്, മാതാപിതാക്കളോടും അടുത്ത ബന്ധുക്കളോടുമൊക്കെ നന്മയിൽ വർത്തിക്കുക, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക എന്നൊക്കെ. എന്നിട്ട് നിങ്ങൾ ആ കരാർ, അതായിരുന്നു ചെയ്ത കരാർ, എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയുകയായിരുന്നില്ലേ എന്നാണ് ആ ആയത്തിൽ ചോദിക്കുന്നത്. അത് വ്യക്തികൾ പാലിക്കേണ്ട കരാറാണ്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുക, അതുപോലെ അടുത്ത ബന്ധുക്കളോട് നല്ല നിലയിൽ വർത്തിക്കുക, നമസ്കാരം നിലനിർത്തുക, ദക്കാത്ത് നൽകുക, ഇതിലൊക്കെ വ്യക്തി സ്വയം മുന്നോട്ട് വരേണ്ട, സ്വയം പാലിക്കേണ്ട, സ്വയം സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് സാമൂഹ്യമായ നിയമങ്ങളും കരാറുകളുമാണ്. നമുക്ക് ആയത്ത് വായിച്ചു നോക്കാം. വൈദ് അഹദിന മീസാഖം, വൈദ് അഹദിന, നാം സ്വീകരിച്ച സന്ദർഭം ഓർത്തു നോക്കുക. മീസാഖക്കും, നിങ്ങളുടെ ഉറപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ കരാർ. എന്താണ് കരാർ? ലാ തസ്ഫിക്കൂന ദിമാഅക്കും, ലാ തസ്ഫിക്കൂന, നിങ്ങൾ ചിന്തുകയില്ല, ദിമാഅക്കും, നിങ്ങളുടെ രക്തം. വലാ തുഖരിജൂന, നിങ്ങൾ പുറത്താക്കുകയില്ല, അംഫുസക്കും, നിങ്ങളെ തന്നെ. മിന്തിയായിരിക്കും നിങ്ങളുടെ വീടുകളിൽ നിന്ന്. സുമ്മ അക്രർത്തും, പിന്നീട് നിങ്ങൾ അംഗീകരിച്ചു. അന്തും തഷ്ഹദൂൻ, നിങ്ങളാവട്ടെ അതിന് സാക്ഷികളാവും ആണ് താനും. അന്തും നിങ്ങളായിരിക്കെ, തഷ്ഹദൂൻ അതിന്റെ സാക്ഷികൾ എന്നും അർത്ഥം പറയാം. അന്തും നിങ്ങളാണ് താനും, തഷ്ഹദൂൻ അതിന് സാക്ഷ്യം വഹിക്കുന്നവർ എന്നും അർത്ഥം പറയാം. വൈദ അഹദിന മീസാഖക്കും, നാം നിങ്ങളുടെ കരാറ് സ്വീകരിച്ച സന്ദർഭം ഓർത്തു നോക്കുക. ലാ തസ്ഫിക്കൂന ദിമാഅക്കും, നിങ്ങൾ നിങ്ങളുടെ രക്തം ചിന്തുകയില്ലെന്ന്. നിങ്ങൾ നിങ്ങളുടെ രക്തം ചിന്തുകയില്ലെന്ന് പറഞ്ഞാല് പിന്നെ വിശ്വാസികൾ വിശ്വാസികളുടെ രക്തം ചിന്തുകയില്ല എന്നാണ്. വിശ്വാസികൾ തമ്മിൽ പോരടിക്കുകയില്ല, വിശ്വാസികൾ തമ്മിൽ യുദ്ധം ചെയ്യുകയില്ല, പരസ്പരം രക്തം ചിന്തുകയില്ല എന്നർത്ഥം. വലാ തുഹ്രിജൂന അൻഫുസക്കും, നിങ്ങൾ മിന്തിയായിരിക്കും നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയില്ല. വീട്ടിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആന വാക്ക് ഉപയോഗിക്കല് നാട്ടിൽ നിന്ന് എന്നർത്ഥത്തിലാണ്. വിശ്വാസികൾ വിശ്വാസികളെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയില്ല എന്ന് രണ്ട് കരാർ. എന്നിട്ട് ആ കരാറ് നിങ്ങൾ അംഗീകരിച്ചു, നിങ്ങൾ അതിന്റെ സാക്ഷികളുമാണ്. ഇവിടെ പറയുന്ന കരാറ്, നമുക്കറിയാലോ ബനി ഇസ്രായേലര് 12 ഗോത്രങ്ങളായി. യൂസുഫ് അലൈഹി ഇസ്ലാമും 11 സഹോദരന്മാരും, അങ്ങനെ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെയും ബാക്കി 11 സഹോദരന്മാരുടെയും ഗോത്രങ്ങൾ, ഇങ്ങനെ 12 ഗോത്രങ്ങളായിരുന്നു ബനി ഇസ്രായേൽ. ഈ 12 ഗോത്രങ്ങളിൽ ഒന്നിന്റെ പേരാണ് യഹൂദ എന്ന് പറയുന്നത്. പിന്നീട് അവർക്കാണ് മേൽക്കൈ കിട്ടിയത്, അതുകൊണ്ടാണ് യഹൂദ സമൂഹം എന്ന പേര് അവർ സ്വയം സ്വീകരിച്ചത്. ഈ ഗോത്രങ്ങൾ തമ്മിലൊക്കെ വലിയ ഗോത്രവൈരം നടന്നുകൊണ്ടിരുന്നതാണ്, വലിയ സംഘട്ടനങ്ങളും കശപിശകളുമായിരുന്നു എന്നും. അത് അവസാനിപ്പിക്കുവാൻ വേണ്ടി മൂസ അലൈഹി സ്ലാമിന്റെ നേതൃത്വത്തിൽ അവർ തമ്മിൽ ഗോത്രമുഖ്യന്മാർ ഒന്നിച്ചു ചേർന്ന് ഉണ്ടാക്കിയ കരാറിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല സൂചിപ്പിക്കുന്നത്. ഇത് എപ്പോൾ എവിടെ വെച്ച് നടന്നു എന്നതിനെ കുറിച്ചൊന്നും കൃത്യമായ വിവരം പരിശുദ്ധ ഖുർആനിൽ ഇല്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കരാറുണ്ട് എന്ന കാര്യം ഏത് കാലത്ത് ജീവിക്കുന്ന യഹൂദ സമൂഹത്തിനും തലമുറകളായി പകർന്നു കിട്ടിയതാണ്. അഥവാ ഒരാള് ജൂതനാകണമെങ്കിൽ അത് അംഗീകരിക്കണം. ഈ ജൂതൻ എന്ന് പറഞ്ഞത് പിന്നീടുണ്ടായ സാധനമാണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് മൂമിനാകണമെങ്കിൽ ഇത് അംഗീകരിക്കണം. ഏതുപോലെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ സഹോദരന്മാരാണ്. ഇങ്ങനെ സഹോദരന്മാരാണ് എന്നത് അംഗീകരിക്കണം നമ്മൾ, എന്നതുപോലെ അവരും അംഗീകരിക്കണമായിരുന്നു വിശ്വാസികൾ സഹോദരന്മാരാണ് എന്ന്. അങ്ങനെ ആ കരാർ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുവാൻ വേണ്ടി വലിയ സംവിധാനങ്ങൾ എല്ലാവരെയും വിളിച്ചുകൂട്ടി ചെയ്തതിനെയാണ് സുമ്മ അക്രർത്തും എന്നത് സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അന്തും തഷ്ഹദൂൻ, നിങ്ങൾ അതിന്റെ സാക്ഷികളുമാണ് എന്ന് പറയുന്നത്. അറേബ്യയിൽ ജീവിച്ചിരുന്ന യഹൂദ സമൂഹം ആ കരാർ നിലവിലുണ്ട് എന്നതിന്റെ സാക്ഷികളായി നിലകൊണ്ടിരുന്നവരാണ്, അഥവാ അവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു സാക്ഷികളുണ്ട് എന്ന്. ഇങ്ങനെ ജൂത സമൂഹം ബനി ഇസ്രായേൽ സമൂഹം സാമൂഹ്യമായി പാലിക്കേണ്ട ഒരു കരാറിനെയും നിയമത്തെയുമാണ് അള്ളാഹു തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തിനാണിത് പറയുന്നത്? അങ്ങനെ ഞങ്ങൾ തൗറാത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയാണ്, ഞങ്ങള് എന്തായാലും സ്വർഗത്തിന്റെ ആളുകളാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന നിങ്ങള് നിങ്ങള് പാലിക്കാമെന്ന ഏറ്റ നിയമത്തിന്റെ കാര്യത്തിൽ എവിടെയാണ് നിൽക്കുന്നത്? അവിടെയൊക്കെ കടുത്ത നിഷേധമാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് അല്ലാഹു തആല വ്യക്തമാക്കുന്നത്. അടുത്ത ആയത്തിൽ അത് ഒന്നുകൂടി വ്യക്തമാക്കും. അടുത്ത ആയത്തിൽ പറയുന്ന സംഭവം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബനി ഇസ്രായേലിനെ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഒന്നാമതായി അവരെ തിരുത്താനാണ്. നിങ്ങളുടെ പോക്ക് ശരിയല്ല, കുഫറിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട്, ബനി ഇസ്രായേലിയർ യഥാർത്ഥത്തിൽ വേദത്തിന്റെ ആളുകളല്ല, അവർ വേദത്തിൽ നിഷേധിച്ച ആളുകളാണ്. അല്ലാതെ അള്ളാഹുവിന്റെ ദീനുമായിട്ട് ഇപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ ബന്ധമില്ല എന്ന് അവരെ കാണുന്ന മറ്റുള്ളവർക്ക് മനസ്സിലാക്കണം. മൂന്നാമത്തേത്, പിൽക്കാല മുസ്ലിം സമൂഹത്തിന് ഈ ബനി ഇസ്രായേലിയർക്ക് പറ്റിയതുപോലുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത് എന്ന് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാക്കണം. പക്ഷേ ആ മദീനയിലെ യഹൂദ സമൂഹം അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് വളരെ അകന്നാണ് കഴിയുന്നത് എന്ന് മദീനക്കാരായ അല്ലെങ്കിൽ അറബികളായ ആളുകൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യം അതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു തആല വ്യക്തമാണ്. നോക്കാം നമുക്ക്. സുമ്മ അന്തും ഹാ ഉലൈ, പിന്നെ നിങ്ങൾ ഈ കൂട്ടർ. സുമ്മ പിന്നീട്, അന്തും നിങ്ങൾ, ഹാ ഉലൈ ഇക്കൂട്ടർ, നിങ്ങൾ ഇക്കൂട്ടർ. തഖ്തുലൂന അൻഫുസക്കും, ഖതല കൊന്നു, തഖ്തുലൂന നിങ്ങൾ കൊല്ലുന്നു, അൻഫുസക്കും നിങ്ങളെ തന്നെ. വതുഖ്രിജൂന നിങ്ങൾ പുറത്താക്കുന്നു, ഫരീഖൻ മിൻകും, ഫരീഖൻ ഒരു വിഭാഗത്തെ, മിൻകും നിങ്ങളിൽ തന്നെ പെട്ട, മിൻ ദിയാരിഹിം അവരുടെ വീടുകളിൽ നിന്ന് അഥവാ അവരുടെ നാടുകളിൽ. തലാഹറൂന അലൈഹിം, തലാഹറാന, തലാഹറ എന്ന് പറഞ്ഞാൽ പരസ്പരം സഹായിച്ചു എന്നാണ്. തലാഹറൂന അലൈഹിം, നിങ്ങൾ പരസ്പരം അവർക്കെതിരെ സഹായിക്കുന്നു. ബിൽ ഇസ്മി, ഇസ്മ കുറ്റം, ബിൽ ഇസ്മി കുറ്റം കൊണ്ട്, വൽ ഉദ്വാനി ശത്രുത കൊണ്ടും, വയ്യൂക്കും അവർ വരികയാണെങ്കിൽ, ആര് വരികയാണെങ്കിൽ, നിങ്ങൾ പുറത്താക്കിയ ആളുകൾ വരികയാണെങ്കിൽ, ഉസാറ അസീർ യുദ്ധത്തടവുകാരൻ, അതിന്റെ ബഹുവചനമാണ് ഉസാറ, യുദ്ധത്തടവുകാരായിട്ട് വരിക, അവർ നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ, തൂക്കും അവർ നിങ്ങൾക്ക് വരിക അഥവാ നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ, ഉസാറ യുദ്ധത്തടവുകാരായിട്ട്, തുഫാദൂഹും നിങ്ങൾ അവരിൽ നിന്ന് ഫിദിയ സ്വീകരിക്കുന്നു. വഹുവ മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും, വഹുവ മുഹറമുൻ അലൈക്കും, അത് നിങ്ങൾക്ക് ഹറാമാണ്. ഏത്? ഇഖ്റാജുഹും, അവരെ പുറത്താക്കല് തന്നെ ഹറാമാണ്. അഫതുഉ്മിനൂന ബിബഅലിൽ കിതാബി, അഫതുഉ്മിനൂന നിങ്ങൾ വിശ്വസിക്കുകയാണോ, ബിബഅലിൽ കിതാബി കിതാബിന്റെ ബഅല് കൊണ്ട് അഥവാ കിതാബിൽ വേദഗ്രന്ഥത്തിൽ ചിലത് വിശ്വസിക്കുകയാണോ, വതക്ഫുറൂന നിങ്ങൾ നിഷേധിക്കുകയുമാണോ, ബിബഅലിൽ ചിലത് കൊണ്ട് അഥവാ നിങ്ങൾ വേദഗ്രന്ഥത്തിൽ അള്ളാഹുവിന്റെ കിതാബിൽ ചിലതിൽ മുഅ്മിനും ചിലതിൽ കാഫിറുമാണോ, ചോദ്യമാണ്. ഫ അപ്പോൾ മാ ജസാഉ മൻ യഫ്അലു ദാലിക, മാ ജസാഉ പ്രതിഫലം അല്ല, മൻ യഫ്അലു ചെയ്യുന്നവന്റെ, ദാലിക അത്, അത് ചെയ്യുന്നവന്റെ പ്രതിഫലമല്ല, മിൻകും നിങ്ങളിൽ നിന്ന്, നിങ്ങളിൽ നിന്ന് അത് ചെയ്യുന്നവന്റെ പ്രതിഫലമല്ല, ഇല്ല ഖിസ്യുൻ നിന്ദ്യതയല്ലാതെ, ഫിൽ ഹയാത്തി ദുനിയാ ദുനിയാവിലെ ജീവിതത്തിൽ, ദുനിയാവിൽ നിന്ദ്യതയല്ലാതെയല്ല. വയൗമൽ ഖിയാമത്തി അന്ത്യനാളിൽ, യുറദ്ദൂന അത് ചെയ്യുന്നവർ മടക്കപ്പെടുന്നു, അവർ മടക്കപ്പെടുന്നു, ഇലാ അഷദ്ദിൽ അദാബ് ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക്. വമല്ലാഹു അല്ലാഹു അല്ല, ബിഗാഫിലിൻ അശ്രദ്ധനല്ല, അമ്മാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു അശ്രദ്ധനല്ല. എന്താണ് പറഞ്ഞത്? കുറച്ച് സങ്കീർണമാണ്, നമുക്ക് ഒന്നുകൂടി അതിന്റെ അർത്ഥത്തിലൂടെ തന്നെ സഞ്ചരിക്കാം. സുമ്മ അന്തും ഹാ ഉലായി, പിന്നീട് നിങ്ങൾ ഇക്കൂട്ടർ ഇതാ, തഖ്തുലൂന അൻഫുസക്കും നിങ്ങളെ തന്നെ കൊല്ലുന്നു, വതുഖ്രിജൂന ഫരീഖൻ മിൻകും നിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗത്തെ നിങ്ങൾ പുറത്താക്കുന്നു, മിൻ ദിയാരിഹിം അവരുടെ വീടുകളിൽ നിന്ന്, തലാഹറൂന അലൈഹിം ബിൽ ഇസ്മി വൽ ഉദ്വാൻ അവർക്കെതിരിൽ കുറ്റം കൊണ്ടും ശത്രുത കൊണ്ടും പരസ്പരം സഹായിക്കുന്നു, വയ്യൂക്കും ഉസാറാ, അവർ യുദ്ധത്തടവുകാരായിട്ട് നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ, തുഫാദൂഹും, നിങ്ങൾ അവരിൽ നിന്ന് മോചനദ്രവ്യം സ്വീകരിക്കുന്നു. വഹുവ മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും, അത് അവരെ പുറത്താക്കൽ തന്നെ നിങ്ങൾക്ക് ഹറാമായത് ആയിരിക്കയാണ്. അഫതുഉമിനൂന ബിബഅലിൽ കിതാബി വതക്ഫുറൂന ബിബഅലിൻ, നിങ്ങൾ വേദഗ്രന്ഥത്തിലെ ചിലതിൽ വിശ്വസിക്കുകയും ചിലതിനെ നിഷേധിക്കുകയുമാണോ? ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും, നിങ്ങളിൽ നിന്ന് അത് ചെയ്യുന്നവരുടെ പ്രതിഫലമല്ല, ഇല്ലാ ഖിസ്യും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ നിന്ദ്യതയല്ലാതെ. ഫയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്, അന്ത്യനാളിൽ അവർ ഏറ്റവും കടുത്ത ശിക്ഷയിലേക്കാകുന്നു മടക്കപ്പെടുക. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അശ്രദ്ധനല്ല. മദീനയിലെ മനുഷ്യർക്ക് അല്ലെങ്കിൽ അറേബ്യയിലെ ഏത് മനുഷ്യർക്കും വളരെ പ്രകടമായി ഒരു വ്യാഖ്യാനവും ആവശ്യമില്ലാതെ അനുഭവിച്ചറിയാൻ കഴിയുമായിരുന്ന യഹൂദന്മാരുടെ കുഫറിന്റെ ഒരടയാളമാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ മുകളിൽ പറഞ്ഞ ആയത്തിലെ പോലെ വിശ്വാസികൾ പരസ്പരം രക്തം ചിന്തുകയില്ല എന്ന് കരാർ ചെയ്തവരായിരുന്നു അവർ. പക്ഷെ അങ്ങനെ അള്ളാഹുവുമായി ചെയ്ത കരാറുമായൊന്നും യാതൊരു ബന്ധവും ഇല്ലാതെയാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന അതിന്റെ ഉദാഹരണമാണ്, നിങ്ങൾ അങ്ങനെ കരാർ ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോഴിതാ പരസ്പരം കൊന്നുകൊണ്ടിരിക്കുന്നു. മദീനയിൽ ഉണ്ടായിരുന്നത് 3 ജൂതഗോത്രങ്ങളാണ് പ്രധാനമായിട്ട്, ബനു ഖുറൈല, ബനു ഖൈനുഖാ, ബനു നദീർ. ഇങ്ങനെ 3 ഗോത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ ഗോത്രങ്ങള് പരസ്പരം അവരുടെ വാദം അനുസരിച്ച് അവരാണല്ലോ യഥാർത്ഥ സത്യവിശ്വാസി, സത്യവിശ്വാസികൾ തമ്മിൽ കൊല്ലരുത് എന്ന് കരാറുമാണല്ലോ. പക്ഷെ ഇവന്മാര് ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഗോത്രങ്ങളൊക്കെ തമ്മിൽ യുദ്ധമുണ്ടാകും. യുദ്ധമുണ്ടാകാൻ കാരണം കുറെ 2 ഗോത്രങ്ങൾ ഔസിന്റെയും 1 ഗോത്രം ഖസ്റജിന്റെയും സഖ്യകക്ഷികളായിരുന്നു. ഈ സഖ്യകക്ഷികളായ ഔസ് ഖസ്റജ്, ഇസ്ലാമിന്റെ മുമ്പ് മദീനയിലെ 2 പ്രബല മുശ്രിക്ക് ഗോത്രങ്ങളാണ് ഔസും ഖസ്റജും. ഈ ഔസും ഖസ്റജും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ബനീസ്രായേല്യരാകുന്ന യഹൂദന്മാർ, തൗറാത്തിന്റെ ആളുകൾ, മൂസാ നബിയുടെ ആളുകൾ എന്നൊക്കെ വാദിക്കുന്ന ഇവർ, കുറെ ആളുകൾ ഒരു പക്ഷത്തും വേറെ കുറെ ആളുകൾ മറുപക്ഷത്തും ചേർന്ന് യുദ്ധം ചെയ്യും. എന്നിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലും. അപ്പോ ഒരു സമൂഹത്തിലെ യഹൂദൻ മറ്റേ സമൂഹത്തിലെ യഹൂദനെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്, കൊല്ലുന്നത് അവരെയാണ്. ഇങ്ങനെ മുശ്രിക്കുകളുടെ കൂടെ കൂടി 2 പക്ഷത്തും അണിചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുക എന്ന് പറയുന്നത് നിങ്ങൾ അംഗീകരിച്ച് എന്ന് പറയുന്ന നിങ്ങളുടെ ദീനിനും നിങ്ങളുടെ കിതാബിനും അനുകൂലമാണോ? അല്ല. അപ്പൊ അത് അതിന്റെ എന്തിന്റെ തെളിവാണ്? നിങ്ങൾ ആ പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ദീൻ അംഗീകരിച്ചിട്ടല്ല ജീവിക്കുന്നത് എന്നതിന്റെ തെളിവാണ്. ഇതെല്ലാവർക്കും കാണാമായിരുന്ന സംഗതി. ഒരു ഗോത്രത്തിനെതിരെ മറ്റ് 2 ഗോത്രങ്ങൾ ശത്രുതയുടെ പേരിൽ കുറ്റകരമായി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. അഥവാ ബനു ഖുറൈലക്കെതിരെ ബനു ഖൈനുഖാവും ബനു നദീറും ഔസ് ഗോത്രത്തിന്റെ കൂടെ കൂടിയിട്ട് ഔസ് ഗോത്രത്തിനെ ബനു ഖൈനുഖായിനെതിരെ സഹായിക്കും. അല്ലെങ്കിൽ ബനു ഖൈനുഖാവ് ഹസ്റജ് ഗോത്രത്തിനെ ബനു ഖുറൈലക്കും ബനു നദീറിനും എതിരെ സഹായിക്കും. അഥവാ വിശ്വാസികളെ നശിപ്പിക്കുവാൻ വേണ്ടി ശത്രുക്കളെ സഹായിക്കുക എന്ന് പറയുന്ന അത്യന്തം നിഷിദ്ധമായ കാര്യം അവർ ചെയ്യും. പിന്നെ ചെയ്തിരുന്നൊരു പണി, ഈ യുദ്ധങ്ങളിലൊക്കെ യുദ്ധത്തടവുകാരുണ്ടാകും. യുദ്ധത്തടവുകാര് ഔസും ഖസ്റജും തമ്മിലാണ് അടിസ്ഥാനപരമായി യുദ്ധം. 2 പക്ഷത്തും ജൂതന്മാരുണ്ടാകും. ഈ ജൂതന്മാരെ യുദ്ധത്തടവുകാരായി പിടിച്ചാൽ ഔസ് പിടിച്ച ആളുകളെ അവരുടെ സഖ്യകക്ഷിയായ ജൂതഗോത്രത്തിന് കൊടുക്കുകയാണ് ചെയ്യുക. മറ്റേ ജൂതഗോത്രത്തിൽ നിന്ന് യുദ്ധത്തടവുകാരായിട്ട് ജൂതന്മാരെ പിടിച്ചാൽ അത് തങ്ങളുടെ സഖ്യകക്ഷിയായ ജൂതന്മാരെ ഏൽപ്പിക്കുകയാണ് ഔസുകാർ ചെയ്യുക. അങ്ങനെ തന്നെയാണ് ഹസ്രജുകാർ ചെയ്യുക. അങ്ങനെ ഒരു ജൂതൻ യുദ്ധത്തടവുകാരനായിട്ട് മറ്റേ ജൂതഗോത്രത്തിൽ എത്തിപ്പെടും. പിന്നെ നടക്കുക നെഗോസിയേഷൻ, അഥവാ ആ ജൂതഗോത്രവും ഈ ജൂതഗോത്രവും തമ്മിൽ ചർച്ച നടക്കും. എന്നിട്ട് ഇത്രയായിരം ദിനാറ് ഇത്രയായിരം ദിർഹം ഇങ്ങോട്ട് തന്നാൽ അവരെ വിട്ടയക്കാം. ഇങ്ങനെ വെള്ള വിലപേശൽ നടക്കും. അപ്പൊ വിലപേശൽ നടക്കുമ്പോ പിന്നെ ഉസ്താദുമാര് വലത് പറയും പിരിവിന് വേണ്ടി. അത് ഈ തുഫാദൂഹം എന്നുള്ള വാക്കിന് മോചനദ്രവ്യം വാങ്ങുന്നു എന്നും കൊടുക്കുന്നു എന്നും അർത്ഥമുണ്ട്. രണ്ടും അവർ ചെയ്തിരുന്ന പണിയാണ്. അപ്പോ പിന്നെ യുദ്ധത്തടവുകാരെ മോചിപ്പിക്കുവാൻ വേണ്ടി പണം ശേഖരിക്കുവാൻ വേണ്ടി ജൂത പുരോഹിതന്മാർ വയൽ പറയും. എന്നിട്ട് പറയും യുദ്ധ പിന്നെ മോചനദ്രവ്യം കൊടുക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ബൈബിളിൽ തൗറാത്തിൽ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉദ്ധരിച്ച് അല്ലാഹു തആല ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും സംഭാവന തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു വശത്ത്. ഇനി മറ്റേ ഗോത്രത്തിൽ അതേസമയം നടന്നുകൊണ്ടിരിക്കുക എന്താന്ന് വെച്ചാൽ, മോചനദ്രവ്യം വാങ്ങുക എന്നത് തൗറാത്ത് അംഗീകരിച്ച കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമുക്കത് സ്വീകരിക്കുന്നതിന് ഹറാമൊന്നുമില്ല. യുദ്ധത്തടവുകാരെ മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കാമെന്ന് തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ മറ്റേ ഗോത്രത്തിലെ ഉസ്താദുമാര് വലുത്. അള്ളാഹുവിന്റെ ചോദ്യം, ഇവര് യുദ്ധത്തടവുകാരായി നിങ്ങളെ ഉണ്ടായത് എങ്ങനെയാ കൂട്ടര്? നിങ്ങള് അതിന്റെ മുമ്പ് നിങ്ങൾക്ക് ഹറാമായ സംഗതിയല്ലേ? ഇവരെ നാട്ടിൽ നിന്ന് പുറത്താക്കലും അവർ തമ്മിൽ യുദ്ധം ചെയ്യലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലലും ഒക്കെ ഹറാമായതല്ലേ? ആ ഹറാമായത് ചെയ്തിട്ടല്ലേ ഇവര് യുദ്ധത്തടവുകാരായിട്ട് നിങ്ങളെ അടുത്ത് എത്തിയത്? എന്നിട്ട് യുദ്ധത്തടവുകാർക്ക് പിന്നെ മോചിപ്പിക്കുവാൻ വേണ്ടി ഫണ്ട് ശേഖരിക്കുവാനും മോചനദ്രവ്യം വാങ്ങാ സ്വീകരിക്കുവാനും വേണ്ടി നിങ്ങൾ തൗറാത്തിലെ വാചകങ്ങൾ ഉദ്ധരിക്കുകയാണ്. അതിന്റെ മുമ്പ് തമ്മിൽ യുദ്ധം ചെയ്യരുത് എന്ന തൗറാത്തിലെ വാചകങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതാണ് അള്ളാന്റെ ചോദ്യം. നിങ്ങൾ ചിലതിൽ മൂമിനും ചിലതിൽ കാഫിറുമാണോ? അങ്ങനെ ചെയ്യുന്നതിന്റെ ഫലമായി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് എന്താണ്? ഖിസ്യും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ നിന്ദ്യതയാണ് അനുഭവിക്കാൻ പോകുന്നത്. ദുനിയാവിൽ നിന്ദ്യതയാണ്. പിന്നെ പരലോകത്തോ? പരലോകത്ത് അശദ്ദുൽ അഴകാം. ഇഹലോകത്ത് നിന്ദ്യത, പരലോകത്ത് കഠിന ശിക്ഷ. എന്തായാലും ഞങ്ങൾ സ്വർഗത്തിലാണ് എന്നാണല്ലോ അവകാശവാദം. അള്ളാന്റെ മറുപടി ഇതൊന്നും ഞാൻ കാണാതെയല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരീൻ, എന്തായാലും സ്വർഗത്തിലാന്നും പറഞ്ഞു. ഫമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അശ്രദ്ധനല്ല. ഈ ആയത്ത് മനസ്സാക്ഷിക്കുത്തോടുകൂടിയല്ലാതെ നമുക്ക് പറയാനും പഠിക്കാനും കഴിയില്ല. ഇത് അന്ന് യഹൂദ സമൂഹം അവരുടെ വേദഗ്രന്ഥത്തിൽ നിന്ന് അകന്നാണ് അവർ കൊണ്ടു നടക്കുമായിരുന്ന, അവർ ആദരിച്ചിരുന്ന, അവർ ബഹുമാനിച്ചിരുന്ന, അവർ പകർത്തി എഴുതിയിരുന്ന, അവർ കാണാതെ പഠിച്ചിരുന്ന, അവർ ഓതിയിരുന്ന, അവർ നമസ്കാരത്തിൽ ഓതിയിരുന്ന തൗറാത്ത്, ആ തൗറാത്തിലെ നിയമങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാതെയാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നതിന്റെ പ്രത്യക്ഷ തെളിവായിട്ട് പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നതാണ്. എന്തിനാണിത് പറയുന്നത്? നിങ്ങളിപ്പോ പിന്നെ ദീനനുസരിച്ചല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുന്നതും ഇതുപോലെയാണ്. വരാനുള്ള നബിയെ കുറിച്ച് തൗറാത്തിലുണ്ട്, അതില്ലാഞ്ഞിട്ടല്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ശാഠ്യം കൊണ്ട് അള്ളാന്റെ നിയമം അനുസരിക്കാതെ പരസ്പരം കൊല്ലുകയും പരസ്പരം യുദ്ധം ചെയ്യുകയും പരസ്പരം മോചനദ്രവ്യം വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ഒരു പണിയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിക്കളയുന്നതും. അല്ലാതെ ബോധ്യം വരാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കണ്ട എന്ന് തൗറാത്തിൽ പറഞ്ഞിട്ടുമല്ല. പകരം അതിന് വിരുദ്ധമായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഉണർത്തുകയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു തആല ഇവിടെ ചെയ്യുന്നത്. ഈ ആയത്ത് അന്നത്തെ ജൂത സമൂഹത്തെ നിരൂപണം ചെയ്തതാണ്. ഈ ആയത്ത് വെച്ചിട്ട് ഇന്നത്തെ മുസ്ലിം സമുദായത്തെ നമ്മളൊന്ന് നിരൂപണം ചെയ്തു നോക്കൂ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്‌വ, സത്യവിശ്വാസികൾ സഹോദരന്മാരാണ്. ഫസ്ലിഹു ബൈന അഖവൈക്കും, സഹോദരന്മാർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കൂ. സത്യവിശ്വാസി ഖുർആനിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട്. സത്യവിശ്വാസികൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ ചെയ്യേണ്ടത് എന്താണെന്ന് സൂറത്തു ഹുജറാത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. യുദ്ധം ഉണ്ടാകാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നും പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് രണ്ട് മൂമിനുകൾ പരസ്പരം വാളെടുത്തിട്ട് ഒരാൾ കൊല്ലപ്പെട്ടാൽ അൽ ഖാതിലു അൽ മഖ്തൂലു ഫിന്നാർ, കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. അത് പറഞ്ഞപ്പോ സഹാബികൾ ചോദിച്ചു, അതെങ്ങനെ നബി? കൊന്നവന് നരകത്തിൽ പോകുന്നുള്ളത് മനസ്സിലാവും, പക്ഷെ ഈ കൊല്ലപ്പെട്ടവൻ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അവൻ ഉദ്ദേശിച്ചിരുന്നത് മറ്റവനെ കൊല്ലാനായിരുന്നില്ലേ, എന്തിനാ വാളെടുത്തത്? വാളെടുത്തത് മറ്റവനെ കൊല്ലാനാണ്, കൊല്ലപ്പെട്ടത് ഒരാളെ ആയുള്ളൂ എന്നുള്ളത് സംഭവഗതി മാത്രമാണ്. അതുകൊണ്ട് രണ്ടാളും നരകത്തിലാണ് എന്നാണ് പറഞ്ഞത്. ഇന്ന് നമ്മുടെ മുസ്ലിം ലോകം ഉള്ളത് എവിടെയാണ്? യൂതന്മാര് ഗോത്രങ്ങളുടെ പേരിലാണെങ്കിൽ മുസ്ലിങ്ങൾ ദേശങ്ങളുടെ പേരിലാണ്. വ്യത്യസ്ത രാജ്യങ്ങൾ, ദേശരാജ്യങ്ങൾ, പ്രദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിലനിൽക്കുന്ന രാജ്യങ്ങൾ. അവർക്ക് ഖുർആനിനോട് വലിയ ഭക്തിയാണ്. അതുകൊണ്ട് അതിന് ഒരുപാട് പദ്ധതികൾ അവരുടെ അടുത്തുണ്ട്. ലോകം മുഴുവൻ മുസഹഫ് അച്ചടിച്ച് വിതരണം ചെയ്യുകയാണ് മുസ്ലിം രാജ്യങ്ങളിൽ പലതും. ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മുസഹഫും ഖുർആനും അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളും ഹദീസുകളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പഠനത്തിന് വലിയ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല കാര്യമാണ്, വേണ്ടെന്നൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ഖുർആൻ ഹിഫ്ലാക്കുന്നുണ്ട്, ഖുർആൻ ഓതി നമസ്കരിക്കുന്നുണ്ട്. പക്ഷെ ആ ഖുർആനിൽ പറഞ്ഞ കാര്യവും നമ്മളും തമ്മിൽ എവിടെയാണ് ബന്ധമുള്ളത്? ദേശരാഷ്ട്രങ്ങളുടെ പേരിൽ, ദേശീയതയുടെ പേരിൽ പരസ്പരം പോരടിക്കുകയാണ്, കൊല്ലുകയാണ്. പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരു രാജ്യമായിരുന്നു ഒരു കാലത്ത്. തമ്മിൽ ഭിന്നിച്ചു, പരസ്പരം പൊരുതി, അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു. അത് ചെയ്യരുത് എന്ന് പറഞ്ഞ ആളുകളെയാണ് പിന്നീട് തൂക്കിക്കൊല്ലുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളെയൊക്കെ കൊല്ലുക എന്താ കാരണം? പാകിസ്ഥാൻ വിഭജനത്തിന് എതിരാണ് എന്നുള്ളതായിരുന്നു. വിഭജനത്തിനെ എതിർക്കാൻ കാരണം എന്താണ്? അത് ഖുർആനിനെതിരാണ് എന്നതുകൊണ്ടാണ്. ഇങ്ങനെ ഖത്തറും സൗദിയും തമ്മിൽ പിണങ്ങി, അത് പിണങ്ങരുത് എന്ന് അന്ന് ഖുത്ബയിൽ പറഞ്ഞ ആളുകൾ ഇപ്പോഴും ജയിലിനകത്താണെന്നാണ് തോന്നുന്നത്. അവരെ മോചിപ്പിച്ചതിനെ കുറിച്ച് വാർത്തയൊന്നും വന്നു കണ്ടിട്ടില്ല. രണ്ടു കൂട്ടരും മുസഹഫ് വിതരണം ചെയ്യുന്ന ആളുകളാണ്. ഇവിടെയൊക്കെ അള്ള ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. നിങ്ങൾ അള്ളാന്റെ കിതാബിൽ ചിലതിൽ മുഅ്മിനും ചിലതിൽ കാഫിറുമാണ്. ഇങ്ങനെ മുസ്ലിം സമൂഹത്തെ ഈ രണ്ട് ആയത്തുകൾ വെച്ചിട്ട് നമ്മളൊന്ന് സ്കാൻ ചെയ്തു നോക്കും, എവിടെയാണ് നമ്മുടെ സ്ഥാനം എന്ന് കാണാൻ കഴിയും. അങ്ങനെ സ്ഥാനം കാണാൻ മാത്രമല്ല, ഫലവും നമ്മൾ കാണുന്നുണ്ട്. വമാ ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യും ഫിൽ ഹയാത്തി ദുനിയ. ഇത് ചെയ്യുന്നവരുടെ ഫലം ദുനിയാവിൽ നിന്ദ്യതയാണ്. അന്വേഷിച്ച് നടക്കണോ സഹോദരന്മാരെ? അന്ന് ഇത് പറഞ്ഞപ്പോ ദുനിയാവിൽ നിന്ദ്യതയാണ് എന്ന് പറഞ്ഞത് അന്നത്തെ ജൂതന്മാരെ പറ്റിയായിരുന്നു. അവർക്കെന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈസാ അലൈഹി ഇസ്ലാമിനെ കുരിശിൽ തറക്കാൻ വിധിച്ചതോടുകൂടി അള്ളാഹു അവരെ രക്ഷപ്പെടുത്താൻ വന്ന ഈസാ അലൈഹി ഇസ്ലാമിനെയും അവരിങ്ങനെയാണല്ലോ ചെയ്തത്. അതുകൊണ്ട് ശപിച്ചു കളഞ്ഞു. ഫബാഉ ബി ഗളബി മിനല്ല, സൂറത്തിൽ തന്നെ വരുന്നുണ്ട്, അവിടുന്ന് വിശദീകരിക്കാം. അള്ളാന്റെ കോപത്തിനും പാത്രമായ ലുരിബത്ത് അലൈഹിം ദില്ലത്തു വൽ മസ്കന, നിന്ദ്യത അവരുടെ മുദ്രയായിട്ട് മാറി. അങ്ങനെ പിന്നെ സംഭവിച്ചത് ഇറാനിയൻ ചക്രവർത്തിയായ ഡേഡൂസ് ബാഗ്ദാദ് ജെറൂസലേം ആക്രമിച്ച് നശിപ്പിച്ച് ആട്ടിയോടിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി, അങ്ങനെ ലോകത്ത് മുഴുവൻ അലയുന്ന ഒരു ജനതയായിട്ട് ജൂതന്മാർ മാറുകയായിരുന്നു ചരിത്രം. ഇതിനെ സംബന്ധിച്ചാണ് ഖസ്യും ഫിൽ ഹയാത്തി ദുനിയ എന്ന് പറയുന്നത്. അഥവാ വേദഗ്രന്ഥം കൊണ്ടു നടക്കുകയും അതിൽ പറഞ്ഞതിന് വിരുദ്ധമായി ജീവിക്കുകയും ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് നിന്ദ്യത വന്നത് എന്ന് സൂചിപ്പിക്കുകയായിരുന്നു അവിടെ. അതേ ചരിത്രം ആവർത്തിക്കുകയാണ് മുസ്ലിം സമുദായത്തിലൂടെ. ജൂതന്മാർ നിന്ദ്യരായതിന് സാരമില്ല, അവരൊരു ചെറിയ ജനസമൂഹമാണ് അന്നും ഇന്നും. ചെറിയവരായിരുന്ന കാലത്ത്, ഈമാൻ ഉണ്ടായിരുന്ന കാലത്ത് ചെറിയ സമൂഹമായിട്ടും ലോകം അവരുടെ നിയന്ത്രണത്തിലായി. പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ സ്ഥിതി നോക്കൂ നിങ്ങൾ, 150 കോടി ജനത, 50-ലധികം രാജ്യങ്ങൾ, ലോകം മൊത്തം കാൽക്കീഴിലാക്കാൻ വേണ്ട എല്ലാ വിഭവങ്ങളും കയ്യിലുണ്ട്. ഊർജ സ്രോതസ്സുകൾ, മാൻ പവർ, ഭൂപ്രദേശം, ഇങ്ങനെ എല്ലാം കൈവശമുണ്ടായിട്ട് നിന്ദ്യതയും പതിത്തവും ബ്രാൻഡായി കഴിഞ്ഞ ഒരു സമൂഹം. ഇതിന്റെ കാരണം എവിടെ തെരയണം? ഈ ആയത്തിൽ മാത്രം തെരഞ്ഞാൽ മതിയാകും. എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിൽ അവരെ നയിക്കുന്നത് ഞങ്ങൾ വിശ്വാസികളാണ് എന്ന ഒരുമയല്ല, പകരം ഞങ്ങൾ ഇന്ന ദേശക്കാർ, ഇന്ന ദേശക്കാർ, ഇന്ന ദേശക്കാർ, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം. യുദ്ധം മാത്രമല്ല, പലരും യുദ്ധത്തടവുകാരായിട്ട് മറ്റേ രാജ്യത്തിന്റെ ജയിലിലാണ് കിടക്കുന്നത്. അതൊന്നും ഖുർആനിനും സുന്നത്തിനും ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ഭയങ്കര ഫത്വകൾ വരും. ആരാധനയിൽ കൈകെട്ടേണ്ട സ്ഥാനം തെറ്റിപ്പോയാല്, അത്തഹിയാത്തിൽ വിരല് ചൂണ്ടേണ്ട രീതിക്ക് ഭംഗം വന്നാല്, അതിലൊക്കെ നമുക്ക് ഓൺലൈനായിട്ടും ഫത്വകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശത്തിന് അക്ഷരം പ്രതി ശരിവെക്കുന്ന, വിമർശനത്തിന് അക്ഷരം പ്രതി ശരിവെക്കുന്ന കൊടിയ ലുൽമ മുസ്ലിം സമൂഹത്തിൽ നടമാടിയിട്ട് അതിനെതിരെ ഒരു പത്തുവയില്ല. ആ നിന്ദ്യതയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകം അനുഭവിക്കുന്നത്. ചോദിക്കാനും പറയാനും ആളില്ലാത്ത സമൂഹം, പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുക, ഒരു ഭാഗത്ത് പണം എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ വിഷമിക്കുന്ന ആളുകളുള്ള ഉണ്ടാകുമ്പോൾ തന്നെ നേതൃത്വമില്ലാതെ അനാഥത്വം അനുഭവിക്കുക, ആർക്കും എന്തുമാകാം മുസ്ലിങ്ങളോട് എന്ന സ്ഥിതി വരിക, ഇതൊക്കെ തന്നെയാണ് അള്ളാഹു പറഞ്ഞ ഖിസ്യും ഫിൽ ഹയാത്തി ദുനിയ എന്ന് പറയുന്നത്. സാരമില്ലായിരുന്നു, സാരമില്ല, ദുനിയാവ് ഇങ്ങനെ അങ്ങ് പോട്ടെ, ഏതായാലും ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല, പരലോകത്ത് ചെന്നാൽ രക്ഷപ്പെടുമെന്ന് എന്ന് സമാധാനിക്കാമായിരുന്നെങ്കിൽ. വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്. സഹോദരന്മാരെ, സഹോദരിമാരെ, എന്താണിത്? ഇഹലോകവും പോവുക, പരലോകവും പോവുക, എവിടെയാണ് നമ്മളുള്ളത്? അള്ളാഹു കാത്തിരക്ഷിക്കുമാറ. ഇവിടെ അനുഭവിക്കുന്ന കലാപങ്ങള്, കലഹങ്ങള്, ഉന്മൂലന ഭീഷണികൾ, കൊന്നൊടുക്കലുകൾ, ചുട്ടുകരിക്കലുകൾ, ഇതൊക്കെയാണ് ഖിസ്യു ഫിൽ ഹയാത്തി ദുനിയ എന്ന് പറഞ്ഞത്. സാരമില്ല, ഇതങ്ങ് പോകട്ടെ, പക്ഷേ പരലോകത്ത് ഇതിലും വലുതാണ് വരാനുള്ളതെങ്കിൽ എവിടെയുണ്ട് നമുക്ക് രക്ഷ? അള്ളാഹു കാത്തിരിക്കട്ടെ. ഉലായിക അല്ലദീന ഇഷ്തറവുൽ ഹയാത്ത ദുനിയ ബിൽ ആഖിറ فلا يخفف عنهم العذاب ولا هم ينصرون. അവർ ആര്? ഇങ്ങനെയൊക്കെ ചെയ്ത ജൂതന്മാർ, അവരെ പറ്റിയാണല്ലോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലദീന ഇഷ്തറവുൽ ഹയാത്ത ദുനിയ, അവർ ദുനിയാവിനെ വിലക്ക് വാങ്ങിയവരാണ്. ബിൽ ആഖിറ, പരലോകം കൊടുത്തിട്ട്. ദുനിയാവ് മതി, പരലോകം പോയി പണി നോക്കട്ടെ. പോണാൽ പോകട്ടും, പോടാ എന്നുണ്ടല്ലോ എന്ന പോലെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഫലാ യുഖഫഫു അൻഹും അദാബു, അവർക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന് മാത്രമല്ല, അപ്പോൾ ലാ യുഖഫഫു, ഖഫീഫ് എന്ന് പറഞ്ഞാൽ നേരിയത്, ലാ യുഖഫഫു, ലഘൂകരിക്കപ്പെടുകയില്ല, അൻഹും, അവരുടെ കാര്യത്തിൽ, അൽ അദാബു, ശിക്ഷ, ശിക്ഷയിൽ നിന്ന് ഒരു ഇളവും കിട്ടുകയില്ല. വലാഹും, അവരല്ല, യുൻസറൂൻ, സഹായിക്കപ്പെടുന്നവരുമല്ല. ഉലായിക്ക, അക്കൂട്ടർ, അല്ലദീന ഇഷ്തറവുൽ ഹയാത്ത ദുനിയ, ഐഹിക, അല്ലദീന ഇഷ്തറ, ഇഷ്തറ എന്നുള്ള വാക്കിന് വാങ്ങി എന്ന അർത്ഥത്തിലും വിറ്റു എന്ന അർത്ഥത്തിലും വരും. പക്ഷേ എളുപ്പമുള്ള ഒരു രീതി എന്ന് വെച്ചാൽ, അങ്ങോട്ട് കൊടുത്ത് കയ്യൊഴിച്ചതിന്റെ കൂടെ ഒരു ബി ഉണ്ടാകും. ഇഷ്തറവുൽ ലലാലത്ത, ഇഷ്തറവുൽ ഹയാത്ത ദുനിയ ബിൽ ആഖിറ, ഇഷ്തറവുൽ ലലാലത്ത ബിൽ എന്നൊക്കെ. ഉലായിക്ക അല്ലദീന ഇഷ്തറവു, അവർ വാങ്ങിയവരാണ്, അൽ ഹയാത്ത ദുനിയ ദുനിയാവിലെ ജീവിതത്തെ, ഹയാത്ത് ജീവിതം ദുനിയാ ഇഹലോകത്ത്, ബിൽ ആഖിറ പരലോകം കൊണ്ട്, അല്ലെങ്കിൽ ദുനിയാവിലെ പരലോകത്തിനെ വിറ്റവരാണ് ഐ ദുനിയാവിലെ ജീവിതത്തിൽ, രണ്ടും ഒന്ന് തന്നെയാണ്. ഫ അപ്പോൾ ലാ യുഹഫഫു അൻഹും, അവർക്ക് ഒരു ഇളവും കിട്ടുകയില്ല, അല്ല അദാബു ശിക്ഷ, അവരുടെ കാര്യത്തിൽ ശിക്ഷ ലഘൂകരിക്കപ്പെടുകയില്ല. ഫലാ യുഹഫഫു, അപ്പോൾ ലഘൂകരിക്കപ്പെടുകയില്ല. അൻഹും, അവരുടെ കാര്യത്തിൽ, അല്ല അദാബു ശിക്ഷ. വലാഹും, അവരല്ല യുൻസറൂൻ, സഹായിക്കപ്പെടുന്നവരല്ല. എന്താ പറഞ്ഞത്? നേരത്തെ അവരുടെ വാദം ഞങ്ങൾ എന്തായാലും സ്വർഗത്തിലാന്നാണ്. അബ്നാഉല്ലാഹി വഹിബാഹു ലം തമസ്സനന്നാറു ഇല്ല അയ്യാമ മഅദൂദാത്, ഞങ്ങളെ എന്തായാലും നരകം തൊടുകയില്ല. തൊട്ടാ തന്നെ അത് 1000 കൊല്ലത്തിന്റെ റേറ്റ് വെച്ചിട്ട്, ഒരു ദിവസം വെച്ചിട്ട് ഏതാനും സമയം മാത്രമേ തൊടുകയുള്ളൂ, അങ്ങനെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അവരുടെ അവകാശവാദം. എന്നിട്ട് ജീവിതത്തിൽ ചെയ്യുന്നത് ഈ മാതിരി കുഫറുകളൊക്കെയാണ്. ഈ ആളുകൾക്ക്, ആളുകൾ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് മാത്രമല്ല, അവര് നബിമാരുടെ പിന്മുറക്കാരാണ്, നബിമാരുടെ കുടുംബത്തിലും വർഗത്തിലും വംശത്തിലും പെട്ടവരാണ്, തൗറാറ്റുമായിട്ട് നടന്നവരാണ് എന്നൊക്കെ പരിഗണിച്ചിട്ട് പോലും ഒരു ഇളവ് പോലും കിട്ടില്ല. അശദ്ദുൽ അദാബ് തന്നെയായിരിക്കും. സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് മാത്രമല്ല, ഇത് പരിഗണിച്ച് ഒരു നരകത്തിൽ ഒരു ഇളവ് പോലും കിട്ടുകയില്ല. വലാഹും യുൻസറൂൻ, അവരുടെ വാദം എന്തായിരുന്നു എന്ന് വെച്ചാല് കുറച്ചു ദിവസേ ഞങ്ങളെ നരകം തൊട്ടാ തന്നെ തൊടുകയുള്ളൂ എന്നാണ്. അല്ല, നരകത്തിൽ ഒരു ഇളവും കിട്ടുകയില്ല. ബാക്കിയുള്ളവരെ നരകം തൊടുന്നതിനേക്കാൾ തൊടും നിങ്ങളെ എന്നർത്ഥം. പിന്നെ ഉണ്ടായിരുന്നൊരു അവകാശവാദം, മുമ്പ് കഴിഞ്ഞുപോയ മഹാന്മാര്, ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഞങ്ങളുടെ കുടുംബക്കാർ തന്നെയായ നബിമാര് എത്രയുണ്ട് നമുക്കറിയാലോ. യഹൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരാണ് ഇസ്രായേൽ, അവിടുന്ന് കണ്ട് തുടങ്ങാണ്. യഹൂബ് അലൈഹി ഇസ്ലാം, യൂസുഫ് അലൈഹി ഇസ്ലാം, ഖുർആൻ പരാമർശിച്ച പേരുകൾ തന്നെ എത്രയുണ്ട്? യഹൂബ് അലൈഹി ഇസ്ലാം, യൂസുഫ് അലൈഹി ഇസ്ലാം, പിന്നെ മൂസ അലൈഹി ഇസ്ലാം, ഈസാ അലൈഹി ഇസ്ലാം, സക്കരിയ അലൈഹി ഇസ്ലാം, യഹ്യ അലൈഹി ഇസ്ലാം, ഇതൊക്കെ ബനിസ്രായേലിലുള്ള നബിമാരാണ്. ദാവൂദ് അലൈഹി ഇസ്ലാം, സുലൈമാൻ അലൈഹി ഇസ്ലാം, ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ പേര് പറഞ്ഞതന്നെയുണ്ട്. പിന്നെ യഹൂബ് അലൈഹി ഇസ്ലാമിന്റെ മേൽപോട്ടുണ്ട് അബായിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ പരാമർശിക്കുന്ന, അഥവാ ഇബ്രാഹിം അലൈഹി ഇസ്ലാം, ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം, ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ മഹാന്മാരായി വിശദീകരിച്ചു പറഞ്ഞ ഒരുപാട് നബിമാർ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. ഇവരൊക്കെ ഞങ്ങളെ സഹായിക്കും, അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും നരകത്തിൽ വല്ലാതെ ഇടങ്ങറാവില്ല. ഇനി അഥവാ പോയാൽ തന്നെ കുറഞ്ഞ സമയം, ഒരു പേരിനൊരു ശിക്ഷ. നമ്മൾ നാട്ടിൽ കാണലുണ്ട് ഈ കാര്യപ്പെട്ട നേതാക്കന്മാരെയൊക്കെ. ഇപ്പോ അയോധ്യ കേസിൽ അദ്വാനിയെ ഒരിക്കൽ അറസ്റ്റ് ചെയ്തു, ഒരു ദിവസം ശിക്ഷിച്ചു, ഒരു ദിവസം. ഇങ്ങനെ ഞങ്ങൾ എന്താ കാരണം? തെറ്റ് ചെയ്യാഞ്ഞിട്ടല്ല, ആള് വളരെ പ്രമുഖനാണ് എന്നതുപോലെ ഞങ്ങൾ വലിയ VIP കൾ ആയതുകൊണ്ട് അള്ളാഹു ഇനി നരകത്തിൽ ഇട്ടാൽ തന്നെ കുറഞ്ഞ ശിക്ഷിക്കുള്ളൂ, ഈ മഹാന്മാരൊക്കെ ഞങ്ങളെ സഹായിക്കുകയും റെക്കമെൻഡ് ചെയ്യുകയും രക്ഷപ്പെടുത്തുകയും ഒക്കെ ചെയ്യും എന്ന വികലമായ വിശ്വാസമാണ് അവരെ നയിച്ചിരുന്നത്. അള്ളാഹു വ്യക്തമാക്കുകയാണ്, അതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല, ഒരു ഇളവും ഒരു സഹായവും കിട്ടുകയില്ല. മുസ്ലിം സമുദായത്തിന്റെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. അവരും മഹാന്മാരുടെ സഹായവും ശുപാർശയും ഒക്കെ കരുതിയിരിക്കുകയാണ്. വലാ യശ്ഫഊന ഇല്ലാ ലിമനിർത്തല്ലാഹ്, മലക്കുകൾ ഉൾപ്പെടെ ശഫാഅത്ത് ചെയ്യുന്ന ആളുകൾ ആരും, അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്ത ഒരാൾക്കും അള്ളാഹിനോട് റെക്കമെൻഡ് നടത്തൂല. കാരണം അവർ അള്ളാഹുവിന്റെ, എത്ര മഹാനായാലും അള്ളാഹുവിന്റെ അടിമകളും അവനെ ഭയപ്പെട്ട് കഴിയുന്നവരുമാണ്. അങ്ങനെ അള്ളാഹുവിനെ ഭയന്ന് കഴിയുന്ന ഒരു മഹാൻ, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച ആളുകളെ, പഠിച്ചവനെ, അവരെ നീ രക്ഷപ്പെടുത്തണേന്ന് അള്ളാഹുവിനോട് എങ്ങനെ പറയൂ? അള്ളാഹുവിനോട് ശുപാർശ നടത്തണമെങ്കിൽ പോലും മന്ദല്ലദി യശ്ഫഉ ഇന്ദഹു ഇല്ലാ ബിഇദ്നിഹി, ആയത്തുൽ കുർസി സൂറത്തുൽ ബഖറയിൽ വരുന്നുണ്ട്. അവിടുന്ന് പറയാ ശഫാഅത്തിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തെന്ന് സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ അല്ലാത്ത, അള്ളാഹുവിന്റെ തൃപ്തി നേടാത്ത, ഒരു ശഫാഅത്ത് നേടാത്തയാൾക്ക് ഒരു ശഫാഅത്തും ഒരു സഹായവും യഥാർത്ഥത്തിൽ കിട്ടുകയില്ല. അതുകൊണ്ട് കുഫറും കൊണ്ട് നടന്നിട്ട് പരലോകത്ത് മഹാന്മാരുടെ സഹായം കൊണ്ട് രക്ഷപ്പെടും എന്നും, ദീനിന്റെ സമൂഹമായതുകൊണ്ട് കാര്യമായൊന്നും ശിക്ഷ കിട്ടുകയില്ല എന്നുമൊക്കെയുള്ള മൗഢ്യം മാറ്റിവെച്ചേക്കൂ എന്നാണ് അവരെ താക്കീത് ചെയ്തത്. ആ താക്കീത് നമുക്കും ഉള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദുനിയാവിൽ നിന്ദ്യതയിൽ നിന്ന് അല്ലാഹു നമ്മെ കരകയറ്റുമാറാവട്ടെ. ഇസ്സത്തോടുകൂടി അന്തസ്സോടുകൂടി മുസ്ലിമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലും നമ്മുടെ ലോകത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മയും നമ്മുടെ തലമുറകളെയും ഇന്ന് മുസ്ലിം ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിന്ദ്യതയിൽ നിന്ന് അല്ലാഹു കരകയറ്റുമാറാവട്ടെ. മുത്തഖികളായ റഹ്മാനും റഹീമുമായ നാഥ, മുത്തഖികളായ തൻ്റെടികളായ കരുത്തന്മാരായ ദീർഘദൃഷ്ടിയുള്ളവരായ നേതാക്കന്മാരെ നൽകി ഈ ഉമ്മത്തിനെ നീ സഹായിക്കണം തമ്പുരാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഒരു കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യുന്ന ഞങ്ങളെ അതുപോലെ ഒരു ഒറ്റ സമൂഹമായി ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ എന്ന് നീ പറഞ്ഞതുപോലെ ജീവിക്കുന്ന സമൂഹമായി, അന്തസ്സുള്ള കരുത്തുള്ള സമൂഹമായി ജീവിക്കുന്ന അവസ്ഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റഹ്മാനും റഹീമുമായ നാഥ, നിന്റെ കലാമ് അതിൽ ചിലതിൽ മുഅ്മിനും ചിലതിൽ കാഫിറുമായി നിന്ദ്യതയും അഷദ്ദുൽ അദാബും അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ, ഞങ്ങളുടെ ലോകത്തെ നീ കാത്തു രക്ഷിക്കണം തമ്പുരാനെ, നീ രക്ഷപ്പെടുത്തണം തമ്പുരാനെ. റഹ്മാനും റഹീമുമായ നാഥ, അത്തരം വലിയ നേട്ടങ്ങളിലേക്ക് പ്രയോജനപ്പെടുന്ന വിധം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഖുർആൻ പഠനത്തെ നീ പരിപോഷിപ്പിക്കണം തമ്പുരാനെ, നീ സഹായിക്കണം തമ്പുരാനെ, നീ വളർത്തണം തമ്പുരാനെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന റബ്ബന സിദ്ന ഇൽമൻ വഫഹ്മൻ വദിഖതൻ വനദറ അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിന വനൂറ സുദൂരിന വജലാഅ ഹുസ്നിന വദഹാബ ഹമ്മിന വഖബ്ബിന. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل اعداءنا واعداءك واعداء الدين ربنا لا تسلط علينا من لا يخافك ولا يرحمنا فكف ايدي الكافرين والظالمين والفاسقين عنا يا خفي الالطاف نجنا مما نخاف ربنا تقبل منا انك انت السميع العليم فتب علينا انك انت التواب الرحيم واغفر لنا يا غافر الذنوب صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين.